ഹൃദയം എന്നുള്ള നമുക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അത് ഒരാളുടെ മറ്റൊരാളെ ഏറ്റെടുക്കുക എന്നുള്ളത് പറ്റൂല. അതുകൊണ്ട് തന്നെ വലാസുക്കുമൊരു നിയാബത്തു ജിഹാലിൻ, ഏതവസ്ഥയിലും ഒരാളുടെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറയാൻ നിയാബത്ത് പ്രാതിനിധ്യം പറ്റൂല. അതിന് വേറൊരാളുടെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റൂല. അത് ഓരോരുത്തരും അവനവന്റേതാണ് ഷഹാദത്ത്. അതുകൊണ്ട് തന്നെ ഉഫ്രിദ ഷഹാദത്തു ബിഹാ, ഷഹാദത്ത് ഇവിടെ മുഫറദായി പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ചില ഖത്തീബുമാര് ഇവിടെ നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അത് ഖത്താണ്, തെറ്റാണ്. ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിച്ച് തന്നത് അതാണ്. ഷഹാദത്ത് എന്നുള്ളത് ഒരാൾ മറ്റൊരാളുടെ ഏറ്റെടുക്കാൻ പറ്റൂല. അത് ഓരോരുത്തരും അവനവന്റേത് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഖത്തീബ് പറയുകയാണെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണ് പറയുന്നത്. അഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഷഹാദത്ത് എന്നുള്ളത് എന്ത് വേണം? ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഇൽമില്ലാതെ ഷഹാദത്തില്ലട്ടോ, ഇൽമില്ലാതെ ഷഹാദത്തില്ല. അത് ദുനിയാവിന്റെ വിഷയത്തിൽ പോലും സ്വീകരിക്കൂല. ഒരാൾ വന്നിട്ട് സാക്ഷിക്കാണ്, ഞാൻ ആ കാര്യത്തിന് സാക്ഷിയാണ്. ആ നിനക്ക് അതിനെ കുറിച്ച് എന്തറിയാം? ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ, ഞാൻ സാക്ഷിയാണ്. പറ്റോ? നീ അത് കണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ സാക്ഷിയാണ്. പറ്റോ? ഇല്ല. നേരെ മറിച്ച് ഷഹാദത്ത് ഷഹാദത്താകണമെങ്കിൽ എൽമ് വേണം. എൽമില്ലാതെ ഷഹാദത്തില്ല, ദുനിയാവിന്റെ വിഷയത്തിൽ തന്നില്ല. അപ്പൊ എൽമില്ലാണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ അത് ജിഹാദത്താകില്ല, അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയാം. അതുകൊണ്ട് അള്ളാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞതുണ്ട്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൽമിനെയാണ് മുന്തിച്ചത്. ഫഅലം, നീ എൽമ് നേടണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു, ഞാൻ അറിഞ്ഞ് ഹൃദയത്തിൽ ഉറപ്പിച്ച് ഞാനിതാ പ്രഖ്യാപിച്ച് സാക്ഷിയായി തീർന്നിരിക്കുന്നു. ആരുടെ കൂടെയാണ് നമ്മൾ സാക്ഷിയായിരിക്കുന്നത്? ആരൊക്കെയാണ് ഷഹാദത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്, ഈ കലിമത്ത് തൗഹീദിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്? അവരോടൊപ്പം ഇനി ഞാനും സാക്ഷിയായി ചേരുകയാണ്. വല്ലാത്ത ഒരു സ്ഥാനത്തേക്കാണ് ഷഹാദത്ത് പറയുമ്പോൾ നമ്മൾ ഉയരുന്നത്. നമ്മൾ ഉയരുന്നത് എങ്ങോട്ടാണ്? ആരൊക്കെ സാക്ഷ്യം പറഞ്ഞ ആ കാര്യത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്? അള്ളാഹു അവൻ തന്നെ സാക്ഷ്യപ്പെടുത്തി. ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അത് കഴിഞ്ഞ് അവൻ സാക്ഷികളായി കൊണ്ടുവന്നത് വൽ മലായിക്ക വഉലുൽ ഇൽമ്, മലായിക്കത്തുകളെ, ഉലുൽ ഇൽമിനെ, ഇവരെയാണ് അല്ലാഹു പിന്നെ സാക്ഷികളായി കൊണ്ടുവന്നിരിക്കുന്നത്. അതിലേക്ക് ഇതാ ഞാനും ചേരുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അൻ, കാര്യം ഇതാണ് എന്ന്. എന്താണ് കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖിൽ ഇല്ലല്ലാഹ്. ഹഖ്തനസരിച്ച് ന്യായമായും ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്ന കാര്യത്തിന് ഞാനിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, ഞാൻ ഷഹാദത്ത് പറഞ്ഞിരിക്കുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ. അതുപോലെ തന്നെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് അബ്ദുഹു, അവന്റെ അബ്ദാണ്, അള്ളാഹിന്റെ അബ്ദാണ്. അബ്ദുൻ ലാ യുഅബദ്, ആരാധിക്കപ്പെടാൻ പാടില്ല, അദ്ദേഹം അബ്ദാണ്. റസൂലുഹു, അവന്റെ റസൂലാണ്. റസൂലുൻ ലാ യുകദ്ദബ്, കളവാക്കപ്പെടാൻ പാടില്ല, അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ അബ്ദാണ്, അവന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഷഹാദത്ത് പലതവണ നമ്മൾ കേട്ടുപോന്നിട്ടുള്ളതാണ്, ഞാനതൊന്നും തന്നെ വിശദമായി പോകുന്നില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഈ സാക്ഷ്യവചനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. വഹ്ദഹു, അവൻ ഏകനാണ്. അവന്റെ ദാത്തിലും സിഫാത്തിലും ഹുഖൂഖിലും അവൻ ഏകനാണ്. ലാ ശരീക ലഹു, ഒരു നിലക്കുള്ള പങ്കുകാരും അവനില്ല. അതെന്താ തൗക്കീദാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അതേ കാര്യം തന്നെ ഇസ്ബാത്ത് നഫിയും കൊണ്ട് തൗക്കീദ് ചെയ്ത് ഇസ്ബാത്ത് നഫി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇസ്ബാത്ത് നഫിയാണ്, ഇതിലും ഇസ്ബാത്ത് നഫിയാണ്. രണ്ടുവട്ടം പറഞ്ഞു തൗക്കീദൻ ബഅദ തൗക്കീദ്, തക്കീദ് ചെയ്തുകൊണ്ട്, ഒന്നുകൂടി തക്കീദ് ചെയ്തുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞു. വഹ്ദ, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, ഒരു നിലക്കുള്ള പങ്കാളിയും അവനില്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, ഇത്രയും പറയും. അതെന്തൊക്കെ പറഞ്ഞു? ഇന്നൽ ഹംദലില്ലാ نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله كل روايات غير صحيحه روايات غير തന്നെ ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون എന്നതുകൂടിയുണ്ട്. അദ്ദേഹത്തെ അള്ളാഹു അയച്ചിട്ടുള്ളത് ബിൽ ഹുദ, ഹുദ കൊണ്ടാണ്, കൊണ്ടാണ് മറ്റെല്ലാ ദീനുകളുടെയും മേലെ വിജയം ഭരിക്കുന്നതിന് വേണ്ടി. വല കൈഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾ അത് വെറുത്താൽ ഈ ദീൻ അതിന്റെ വിജയത്തിൽ എത്തുകയാണ് പറയാറുണ്ട്. അതേ സന്ദർഭത്തിൽ ഇത്രയും പറഞ്ഞ അവസാനം എന്നിട്ട് മൂന്നായത്തുകൾ പറഞ്ഞു. ആ മൂന്നായത്തുകൾ ഒന്ന് സൂറത്തു നിസായിലെ ഒന്നാമത്തെ ആയത്ത്, സൂറത്തു ആലു ഇംറാനിലെ 102 ആയത്ത് അല്ലേ, എന്ന വിളി കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മുഅ്മിനീങ്ങളെ എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നുകിൽ അള്ളാഹു ഒരു കൽപ്പന നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു വിലക്ക് നിങ്ങളോട് വിലക്കുന്നുണ്ടാകും എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇവിടെ അള്ളാഹു നമുക്കൊരു വലിയ കൽപ്പന നൽകുകയാണ്, ഗൌരവമുള്ള കൽപ്പന നൽകുകയാണ്. അതിനാണ് നമ്മൾ വിളിച്ചത്, ഈമാനിന്റെ മുസമ്മ കൊണ്ട് വിളിച്ചിട്ടുള്ളത്, ഈമാനിന്റെ നിദാ കൊണ്ട് വിളിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വ വെച്ചു പുലർത്തുവിൻ. ഹക്ക തുഖാത്തിഹി, തഖ്വ വെച്ചു പുലർത്തേണ്ട മുറപ്രകാരം അതിന്റെ ഹക്കനുസരിച്ച്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, വലാ തമൂതുൻ, നിങ്ങൾ മരിച്ചു പോവുക തന്നെ ചെയ്യരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമുകളായിരിക്കുന്ന ഹാലിലല്ല, വേറൊരവസ്ഥയിൽ നിങ്ങൾ മരിച്ചു പോകാനിട വരരുത്. വലിയ ഒരു താക്കീതാണ്, വലിയ ഒരു കൽപ്പനയും വലിയ ഒരു താക്കീതുമാണ് ഇതിലുള്ളത്. ഗൗരവതരമായ വസീയത്താണ് ഇതിലുള്ളത്. തഖ്വ കൊണ്ടുള്ള വസീയത്ത് അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മുൻപ് കഴിഞ്ഞു പോയവർക്കും അവസാനത്തെ ആളുകൾ വരേക്കുമുള്ളവർക്ക് വസീയത്ത് നൽകുന്നത്. വലക്കത് വസ്തൈനല്ലദീന ഊസുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയാക്കും അനിത്തഖുല്ലാ, ആ വസീയത്താണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ളത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വ വെച്ചു പുലർത്തുവിൻ. തഖ്വ വെച്ചു പുലർത്തേണ്ട ആ ഹക്കനുസരിച്ച്, ഏതാണ് അതിന്റെ ഹക്ക്? അത് നമുക്ക് ഉൽഖബ്ന ഹബീബ് റഹിമഹുല്ലാ പറഞ്ഞ വാചകത്തിൽ നിന്ന് കിട്ടും. എന്താണ് തഖ്വയുടെ ഹക്ക് എന്നുള്ളത്? അദ്ദേഹം പറഞ്ഞത്, ഉൽഖബ്ന ഹബീബ് റഹിമഹുല്ലാ പറഞ്ഞത്, തഖ്വ വെച്ചു പുലർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമലും ബിതാഅത്തില്ല, അമലും ബിതാഅത്തില്ല, അല നൂറിൻ മിനല്ലാഹ് റജാഅ തവാബില്ലാ, തർക്കു മഅസിയത്തില്ല മഖാഫത്തല്ലാഹ് അല നൂറിൻ മിനല്ലാഹ്. നിങ്ങൾക്ക് പരിചയമുള്ള വേറെ ലഫ്ലം ഉണ്ടാകും എനിക്കറിയാം, കിതാബുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ലഫ്ലുകൾ തന്നെയാണ് അത്. ഞാൻ ഉദ്ധരിച്ച ലഫ്ല് സനദടക്കം ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ കിതാബുൽ ഈമാനിൽ ഉദ്ധരിച്ചിട്ടുള്ള ലഫ്ലുമാണ്. ആ പദങ്ങൾ തമ്മിൽ പദത്തിലെ വ്യത്യാസമുള്ള അർത്ഥത്തിൽ വ്യത്യാസമില്ല. അമലും ബിതാഅത്തില്ല, അല്ലാഹുവിന് താഅത്ത് ചെയ്യലാൻ, പുണ്യകർമ്മങ്ങൾ ആരാധനകൾ അനുഷ്ഠിക്കലാണ്. എങ്ങനെ? നമുക്ക് തോന്നിയ രൂപത്തിലല്ല, അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹു ഇറക്കിയ നൂറിന്റെ അടിസ്ഥാനത്തിൽ, വഹയിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ പുണ്യം അത് ചെയ്യണം. ചെയ്യുമ്പോൾ അമല് ചെയ്യണം, താഴ്ത്ത് ചെയ്യണം, പുണ്യം ചെയ്യണം. ചെയ്യുമ്പോൾ അള്ളിറക്കിയ നൂറിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ നമുക്ക് തോന്നിയതായി ആകരുത്. ഇനി ആ ചെയ്യുമ്പോഴോ റജാ സവാബില്ല, ഒറ്റ ലക്ഷ്യം ഉണ്ടാകാൻ പാടുള്ളൂ, അള്ളാന്റെ സവാബ് മാത്രം, വേറൊന്നും അതിൽ കടന്നുകൂടരുത്. അതുപോലെ തന്നെ തർക്കു മഅസിയത്തില്ല, അള്ളാഹുവിന് ധിക്കാരമാകുന്ന കാര്യങ്ങൾ വെടിയണം, ധിക്കാരമാകുന്ന കാര്യങ്ങൾ വെടിയണം. എന്തിനു വെടിയണം? ആരോഗ്യത്തിന് ഹാനികരം, അപ്പൊന്ന് വെടിഞ്ഞു നോക്ക, അതല്ല. മഹാഫത്തല്ലാ, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം വെടിയണം. അങ്ങനെ വെടിയുന്നതിന് അടിസ്ഥാനം ഉണ്ടായിരിക്കണം. നമുക്ക് തോന്നി ഈ കച്ചവടം പറ്റൂല, അതുകൊണ്ട് പറ്റൂല, നമുക്ക് തോന്നി ഇന്ന ഉൽപ്പന്നം പറ്റൂല, അതുകൊണ്ട് പറ്റൂല, അതല്ല. അലാ നൂറിൻ മിനല്ലാഹ്, അള്ളാ അവതരിപ്പിച്ച നൂറിന്റെ അടിസ്ഥാനത്തിൽ മഅസിയത്ത് എന്താണോ ആ മഅസിയത്തുകൾ വെടിയാണ്. ഇതാണ് ഹക്കത്തുഖാസി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം, തക്വ ഉൾക്കൊള്ളേണ്ട മുറപ്രകാരം അള്ളാഹുവിൽ തക്വ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞ. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിൽ തക്വ വെച്ച് പുലർത്തുകയും വലാ സമൂഹത്തിന്റെ മുസ്ലിം, മാത്രമല്ല മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാനിട വരുന്നത് മുസ്ലിമായിക്കൊണ്ട് തന്നെ മരിക്കാൻ കഴിയുക. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവസാന നിമിഷം വരെ ആ കാര്യത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലുള്ള ആ ഒരു അയപ്പാടുണ്ടായിരിക്കുകയും വേണം. വലാ സമൂഹത്തിന്റെ ആദ്യം ഈ ആയപ്പോൾ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതൊരായത്തോടും സൂറത്തുൻ നിസായിലെ ഒന്നാമത്തായത് ഇതാണ് ജനങ്ങളെ, മനുഷ്യരെ ഒന്നടങ്കം വിളിക്കുന്ന വിളിയാണ്. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ തക്വ ഉൾക്കൊള്ളുവിൻ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. എങ്ങനത്തെ റബ്ബ്? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ പഠിച്ചിട്ടുള്ളത്. മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ നഫ്സിൽ നിന്നാണ് അവൻ നിങ്ങളെ പഠിച്ചത്. വഖലഖ മിൻഹാ സൗജഹ, ആ നഫ്സിൽ നിന്ന് തന്നെ അതിനുള്ള ഇണയെയും അവൻ പഠിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറം വനിസാഅ, അവരിൽ രണ്ടുപേരിൽ നിന്നുമായി ധാരാളക്കണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു വിന്യസിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വത്തഖുവ, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വ വെച്ച് പുലർത്തണം. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഒറ്റ വസ്തുവിൽ നിന്നേ അവൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെയാണ് അവന് അതിനുവേണ്ട ഇണയെ സൃഷ്ടിച്ചത്. അതിൽ നിന്നാണ് മനുഷ്യവർഗം മുഴുവൻ ഉണ്ടായത്, ഒക്കെ ഒന്നിലേക്കാണ് മടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അല്ലദീ തസാഅലു നബി, ഏതൊരു അള്ളാഹിനെ മുൻനിർത്തിയാണോ നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ അള്ളാഹിനെ നിങ്ങൾ സൂക്ഷിക്കണം. അവനിൽ നിങ്ങൾ തക്വ കൈക്കൊള്ളണം. സൂക്ഷിക്കണം എന്ന് പറഞ്ഞ വാക്കിൽ ഒതുങ്ങൂലട്ടോ. തക്വ കൈക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ആ അവലും വിത്താറ്റില്ല, അലാനുരിമിനല്ല, പ്രജാ അസവാദില്ല, തർക്കുമാസിയത്തില്ല, മഹാഭത്തല്ല, അലാനുരിമിനല്ല. നിങ്ങൾ തക്വ വെച്ച് പുലർത്തണം. അല്ലദീ തസാഅലൂനബി, ഏതൊരള്ളാനെ മുൻനിർത്തിയിട്ടാണോ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഗൗരവമുള്ള കാര്യം ചോദിക്കുമ്പോൾ, പരസ്പരം ചോദിക്കുമ്പോൾ അള്ളാഹിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ തട്ടാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ അള്ളാഹിനെ മുൻനിർത്തിയിട്ടാണല്ലോ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് എങ്കിൽ ആ അള്ളാഹിനെ നിങ്ങൾ സൂക്ഷിക്കണം. വല്ലർഹാം, അതുപോലെ നിങ്ങൾ പരസ്പരം ചോദിക്കുന്ന കാര്യം, അതിന് ഗൗരവമുള്ള കാര്യം, അത് നിങ്ങൾ സൂക്ഷിക്കണം. കുടുംബബന്ധം വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു പിന്നെ സുല്ലുണ്ടാക്കാൻ ചോദിക്കുക. എനിക്ക് നിന്നോട് ഇനി ഇന്നോട് ഇത്ര ബന്ധമുള്ള ആളായതുകൊണ്ട് ഇന്നത് നിറഞ്ഞു ചോദിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കുടുംബബന്ധവും സൂക്ഷിക്കണം, റഹിമകളെ നിങ്ങൾ സൂക്ഷിക്കണം, കുടുംബബന്ധം നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ റഖീബാണ്, കാര്യങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച് വിലയിരുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം, കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ അല്ലദി തസാഅലൂന ബിഹി വൽഅർഹാം, കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഇത് സൂറത്തുൻ നിസാഇന്റെ ഉള്ളിലുള്ള ചർച്ച മുഴുവനും എന്താണ്, കുടുംബ ബന്ധങ്ങളായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സംക്ഷിപ്തമെന്നോണമാണ്, ഒരു മുഖദ്യമെന്നോണമാണ് ഈ ആയത്ത് എന്നാണ് മുഫസ്സിറുകളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സൂറത്തുൽ അഹ്സാബിലെ ഒരായത്ത് കൂടി റസൂലുള്ള ബോധം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹു ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുത്ഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ എന്ന സൂറത്തുൽ അഹ്സാബിലെ ആയത്തോട്, സൂറത്തുൽ അഹ്സാബിലെ 70-ാമത്തെ ആയത്ത്. വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിൽ തഖ്വ വെച്ച് പുലർത്തണം. കൗലുൻ സദീദ് നിങ്ങൾ പറയണം. എന്താ കൗലുൻ സദീദ്? എക്രിമ അതുപോലെ തന്നെ എക്രിമ റഹ്മഹുള്ള പറഞ്ഞു, അൽ കൗലുൻ സദീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയണം. കൗലു കൗലൻ സദീദ ഇത്തഖുല്ലാഹ വഖൂലു കൗലൻ സദീദ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവേ. അതുപോലെ തന്നെ വക്കാല ഗൈറുഹു, മറ്റു ചിലർ പറഞ്ഞിട്ടുള്ളത്, സഹാബത്തിനും തന്നെ മറ്റു ചിലരുടെ തഫ്സീർ വന്നിട്ടുള്ളത്, കൗലു സദീദ് എന്ന് പറഞ്ഞാൽ കൗലു സിദ്ഖ്, സത്യസന്ധമായ വാക്ക് നിങ്ങൾ പറയണം, നിങ്ങൾ സത്യം പറയണം. ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറഞ്ഞിട്ടുള്ളത്, ഹുവ സദാദ്, സദാദായ വാക്ക്, വക്രതയില്ലാത്ത നേരെ ചൊവ്വുള്ള വാക്ക് പറയണം നിങ്ങൾ, വളച്ചുകെട്ടില്ലാത്ത വാക്ക് പറയണം നിങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ വേറെ ചിലർ പറഞ്ഞിട്ടുള്ളത് ശരിയായ വാക്ക് പറയണം നിങ്ങൾ, തെറ്റ് പറയരുത് നിങ്ങൾ. ശരിയായ വാക്ക് വാക്ക് പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം, ശരിയായ വാക്ക് പറയണം. ഈ വ്യത്യസ്തങ്ങളായ റിവായത്തുകളൊക്കെ പറഞ്ഞിട്ട് ഇബ്നു കസീർ റഹ്മഹുള്ള പറഞ്ഞു വൽകുല്ലു ഹഖ്, ഇതൊക്കെ ഹഖ് തന്നെയാണ്. എന്റെ തഫ്സീറിന്റെ കൂട്ടത്തിൽ ഏർപ്പെട്ടതാണ് ആ ഈ തഫ്സീർ. എന്താ പറയാ ഇഖ്തിലാഫ് തനവ്വ് മറന്നോ, തനവ്വുകളിന്റെ അല്ലേ, ഇതൊക്കെയും ആ തഫ്സീറിന്റെ ഭാഗത്തിൽപ്പെടുന്ന വ്യത്യസ്തങ്ങളായ പദങ്ങൾ ഉപയോഗിച്ച് വ്യാഖ്യാനിച്ചത് മാത്രം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ സുദുക്കിന്റെ വാക്ക്, സദീദായ വാക്ക്, അതുപോലെ തന്നെ സവാബായ വാക്ക്, സത്യസന്ധമായ വാക്ക്, ചുരുക്കി പറഞ്ഞാൽ ഇതിലൊരു ജാനികമായ ഒരു തഅരീഫ് കിട്ടണമെങ്കിൽ അത് ഇബ്നു പിന്നെ ഇബ്നു സൈമിയ റഹ്മഹുള്ള പറഞ്ഞതുപോലത്തെ ഒരു വാചകമാണുള്ളത്. ഇബ്നു സൈമിയ റഹ്മഹുള്ള പറഞ്ഞത് ഖൗലു സദീദ് എന്ന് പറഞ്ഞാൽ ഹക്കായ വാക്ക്, പറയുന്ന വാക്ക് എന്തായിരിക്കണം? ഹക്കായിരിക്കണം, പറയേണ്ട സന്ദർഭത്തിലായിരിക്കണം, പറയേണ്ട സമയത്ത് പറഞ്ഞിരിക്കണം. അതിനാണ് ഖൗലു സദീദ് എന്ന് ഹക്കായിരിക്കണം, ഹക്ക് പറയേണ്ട സ്ഥലത്തായിരിക്കണം, ഹക്ക് പറയേണ്ട സ്ഥാനത്തായിരിക്കണം, ഹക്ക് പറയേണ്ട സമയത്തായിരിക്കണം, അവ്യക്തതയില്ലാതെ പറഞ്ഞിരിക്കണം. ഇതിനാണ് ഖൗലു സദീദ് പറയുക എന്ന് പറഞ്ഞിരിക്കണം. വഖൂലു ഖൗലൻ സദീദ, അങ്ങനെയാണെങ്കിൽ യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങൾ തഖ്വ ഉൾക്കൊള്ളുകയും ഖൗലു സദീദ് പറയുകയും ചെയ്താൽ അതിനുള്ള പ്രതിഫലം എന്താണ്? യുസ്ലിഹു ലക്കും അഅമാലക്കും, അള്ളാഹു നിങ്ങളുടെ അമലുകൾ സ്വലാഹാക്കിത്തരും, നന്നാക്കിത്തരും. എന്റെ അമലിന്റെ സ്വലാഹ്, അമൽ അള്ളാഹു സ്വലാഹാക്കി തരും എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഐ യകൂനു ദാലിക സബബൻ ലി സലാഹിഹ വ തരീഖ ലി ഖബൂലിഹ ലി ഖബൂലിഹ, നിങ്ങളുടെ അമലുകൾ നന്നാകാൻ അഥവാ ഇഖ്ലാസോടുകൂടിയും ഇത്തിബാഓടുകൂടിയും അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. അതുപോലെ തന്നെ വ തരീഖ ലി ഖബൂലിഹ, അത് സ്വീകരിക്കാനുള്ള മാർഗമായി തീരുകയും ചെയ്യും. ഇന്നമാ യതഖബ്ബലുല്ലാഹ് മിനൽ മുത്തഖീൻ, തഖ്വ ഉൾക്കൊണ്ടെങ്കിൽ എന്താകും? അമൽ അള്ളാഹു സ്വീകരിക്കും, കാരണം എന്താ? അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കൂ എന്നാണ് സൂറത്തുൽ മാഇദയിൽ പറഞ്ഞിട്ടുള്ളത്. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. വയുസ്ലിഹു അല്ലാഹു അൽഅഅ്മാല അയ്ളൻ ബിഹിസ്ബിഹ അമ്മാ യുഫ്സിദുഹ വഹിസ്ബി സവാബിഹ വമുദാഅഫതിഹി, അല്ലാഹു അമലുകളെ സൂക്ഷിക്കും, അമലുകളെ സംരക്ഷിക്കും, അമലുകളെ നന്നാക്കുമെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, അതിനെ കേടുവരുത്തിക്കളയുന്ന ഫസാദാക്കിക്കളയുന്ന കാര്യത്തിൽ നിന്ന് അള്ളാഹു അതിനെ പ്രൊട്ടക്ട് ചെയ്യും. രണ്ട്, അതിന്റെ പ്രതിഫലം അള്ളാഹു സൂക്ഷിക്കും, അത് ഇരട്ടിയായി ഇരട്ടി ഇരട്ടിയായി നിങ്ങൾക്ക് അള്ളാഹു നൽകുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അമല് സ്വീകരിച്ച് സംരക്ഷിച്ച് അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകും എന്നാണ് അതിന് അർത്ഥം. കമ അന്നൽ ഇഖ്ലാല ബിത്തഖ്വ വൽഖൗലു സദീദ് സബബ് ലിഫസാദിൽ അഅ്മാൽ, ഏതുപോലെ തന്നെ ഇതിന്റെ വിപരീതം നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. തഖ്വ, തഖ്വയിൽ വരുന്ന വീഴ്ച നമ്മുടെ അമലുകളെ കേടുവരുത്തും, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണമായി തീരും. തഖ്വയിൽ നമ്മൾ ഇഖ്ലാൽ വരുത്തിയാൽ, തഖ്വയിൽ വീഴ്ച വരുത്തിയാൽ, അതുപോലെ തന്നെ വേണ്ടാത്ത വാക്ക് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ കേടുവരും. വേണ്ടാത്ത വാക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അമലുകളിലത് ബാധിക്കും, നമ്മുടെ അമലുകൾ ഫസാദായി തീരും. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങൾ വാക്ക് സൂക്ഷിക്കണം, വാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കണം. വാക്കുകളിലാണ് എന്ത് ചെയ്യുക? ശൈത്താൻ പിടികൂടുക. ആയത്ത് പിന്നെ വലയിൻ സഹന്നക്കും ശൈത്താൻ, ആയത്ത് ആയത്തിന്റെ തുടക്കം വാക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത്. സാവ് നിങ്ങൾ സൂക്ഷിക്കണം, വാക്ക് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ശൈത്താൻ നിങ്ങൾ അതിൽ നിന്ന് പിടികൂടാതിരിക്കട്ടെ. അഥവാ വാക്ക് പറയുന്നതിന്റെ ഇടയ്ക്ക് ശൈത്താൻ നമ്മൾ പിടികൂടും, വേണ്ടാത്ത വാക്ക് പറഞ്ഞാൽ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കണം, വാക്കുകൾ നമ്മുടെ അമലുകളെ കേടുവരുത്തും. ഊരു കൗലൻ സദീദ യുസ്ലിഹു, വാക്ക് നന്നാക്കിയാൽ അമല് നന്നായി ചെയ്യും. വയഗ്ഫിറു ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ അമലുകൾ നിങ്ങൾക്ക് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും, നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകും. വമൻ യുത്തി അല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത്, ഫഖദ് ഫാസ ഫൗസൻ അളീമ, അവൻ മഹത്തായ വിജയം വിജയിച്ചിരിക്കുന്നു, മഹത്തായ വിജയ കരകടമാക്കിയിരിക്കുന്നു. അത് തഖ്വ കൊണ്ടാണ് ലഭിക്കുക. ഇങ്ങനെ ഈ മൂന്നായത്തുകൾ, ഈ മൂന്നായത്തുകൾ നമ്മുടെ അമലുകളെയും നമ്മുടെ പറയാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നാക്കി തീർക്കാനുള്ള ഒരു മുന്നോടിയായി ഉണർത്തലായി ധാരാളം മതി അത് ചിന്തിക്കുന്ന ആളുകൾക്ക്. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ടതാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഞാൻ തിരിച്ചുവിളിച്ച് വിവരിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോ ഈ മൂന്നായത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പാരായണം ചെയ്യും. അതിനുശേഷം അമ്മാ ബഅദു എന്ന് പറയും. അമ്മ പറഞ്ഞു എന്നുള്ളത് രണ്ട് കാര്യങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം മഹ്മായകുൻ ഷൈഉ ബഅദു എന്നാണ്. പറയാൻ പോകുന്ന കാര്യം എന്തൊക്കെയായിരുന്നാലും അതിത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്ന കാര്യമൊക്കെ എന്തൊക്കെ ആയിരുന്നാലും അതൊക്കെ ഇത് കഴിഞ്ഞില്ല, ഇത് കഴിഞ്ഞിട്ട് അതിനൊക്കെ താനുള്ളൂ എന്നർത്ഥത്തിൽ. അതാണ് അമ്മ ബഅദു. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് ശേഷം എനിക്ക് പറയാനുള്ള കാര്യമില്ല. അമ്മ ബഅദ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം അത് പ്രയോഗിക്കുമ്പോൾ അമ്മ ബഅദ് പറഞ്ഞാൽ പിന്നെ ഫാ പറഞ്ഞിട്ട് വേണം പറയാൻ. ഫാ അത് പറയണം, അമ്മ ബഅദ് പറഞ്ഞാൽ ഫാ പറയണം. അമ്മ ബഅദു ഫഇന്ന, അമ്മ ബഅദ് ആ فإن خير الكلام كلام الله فإن خير الكلام كلام الله ഏറ്റവും ഖൈറായ കലാം അല്ലാഹുവിന്റെ കലാമാണ്. ഏറ്റവും ഖൈറായ കലാം അല്ലാഹുവിന്റെ കലാമാണ്. ഖൈറുൽ കലാം ഏറ്റവും നല്ല കലാം അല്ലാഹുവിന്റെ കലാമാണ്. ഇത് സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റൊരു വാക്കിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല വർത്തമാനം അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. കിതാബൻ മുത്തശാബിഹൻ മസാനി തക്ഷഅറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും ثم തലീലു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ ദാലിക ഹുദല്ലാ യഹ്ദി ബിഹി മൻ യശാ വമൻ യുദ്ലിൽ ഇല്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അള്ളാന്റെ കലാം എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് അഹ്സനുൽ കലാമാണ്, ഖൈറുൽ കലാമാണ്. ഏറ്റവും നല്ല കലാം അള്ളാന്റെ കലാമാണ്. അഹ്സനുൽ ഹദീസാണ് അള്ളാഹ് അവതരിപ്പിച്ചിട്ടുള്ളത്. കിതാബൻ, അതൊരു കിതാബാണ്, അള്ളാന്റെ കിതാബ്. മുത്തശാബിഹം മസാനി, മുത്തശാബിഹം മസാനി, പരസ്പര സാദൃശ്യമുള്ള, ഒരിടത്ത് പറഞ്ഞാൽ വേറൊരിടത്ത് പറഞ്ഞ ഏറെക്കുറെ സാദൃശ്യമായിട്ട് ക്രിസ്തകൾ ആവർത്തിച്ചു പറയുന്ന ആയത്തുകൾ. മസാനി ആവർത്തിച്ചാവർത്തിച്ച് തന്നെ നേർക്കിൽ നേർക്കിൽ ലഫ്ത് തന്നെ ആവർത്തിക്കുന്ന ആയത്തുകൾ. മുത്തശാബിഹും മസാനിയും തമ്മിൽ ഇവിടെ വ്യത്യാസം, മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത മറ്റൊരു ക്രിസ്തനോട് സാദൃശ്യം തോന്നുന്നത്, മറ്റു ചില സന്ദർഭത്തിൽ ഒരു പറഞ്ഞ ആയത്ത് അതുപോലെ തന്നെ ആവർത്തിക്കുന്നത്. ഇത് രണ്ടും ഖുർആനിലുണ്ട്. ഇത് രണ്ടും പറയുന്നത് എന്തിനാണ്? ഇങ്ങനെ ഒന്നൊന്നിനോട് സാദൃശ്യപ്പെട്ട രൂപത്തിലും ഒന്ന് പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറയുന്നതും എന്തിനാണ്? അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ്? അതുകൊണ്ടുണ്ടാകുന്ന ഫലമാണ് അള്ളാഹു പറയുന്നത്, തക്ഷഅറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും, തന്റെ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികളിങ്ങനെ രോമം എടുത്തുപിടിക്കും. അത് കേൾക്കുമ്പോൾ അള്ളാന്റെ കലാമ് കേട്ട് കഴിഞ്ഞാൽ അവരുടെ രോമങ്ങൾ എടുത്തുപിടിക്കും, അവരുടെ തൊലികളിങ്ങനെ അത് രോമം എടുത്തുപിടിക്കുന്നതായി തീരും. അതുപോലെ തന്നെ സുമ്മ തലീലു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല, എന്നിട്ട് പിന്നീട് അത് വളരെ നേർത്തതായി വളരെ താഴ്മയായി തീരും. അള്ളാഹുവിന്റെ ദിക്റിലേക്ക് അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ ദിക്റിലേക്ക് അങ്ങോട്ട് അലിഞ്ഞ് ചേരുകയും ചെയ്യും, വളരെ മാർദ്ദവമായി തീരുകയും ചെയ്യും. എന്ത് കേട്ടാൽ? അള്ളാന്റെ കലാം കേട്ടാൽ. മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്ന എഫക്റ്റ് ഇതാണ്. എന്നിട്ട് പറഞ്ഞു, ദാലിക ഹുദല്ലാ. പക്ഷെ ചില ആളുകൾക്ക് അള്ളാന്റെ കലാം കേട്ടിട്ട് ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടെന്നല്ല പറഞ്ഞു, ദാലിക ഹുദല്ലാ, അത് അള്ളാന്റെ ഹുദയ. യഹ്ദീ ബിഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർ അതുകൊണ്ട് അള്ളാഹു ഹിദായത്ത് നൽകും. പമയുതലില്ല, അള്ളാരെങ്കിലും വലാലത്തിലാക്കിയാൽ ഫമാലഹു മിൻ ഹാദ്, പിന്നെ ഹിദായത്തിലാക്കാൻ ഒരാളും തന്നെ ഇല്ല, അവനെ ഹിദായത്തിലാക്കാൻ ഒരാളും ഇല്ല. ഇതാണ് അള്ളാന്റെ കലാം. ഖൈറുൽ കലാം കലാമുള്ള വഖൈറുൽ ഹദി ഹദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ഹദി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദിയാണ്. ഏറ്റവും നല്ല ഹദി മുഹമ്മദ് നബിയുടെ ഹദിയാണ്. അഫ്ദക്കുൽ ഹദീസ് കിതാബുള്ളാ, അഹ്സനുൽ ഹദീസ് കിതാബുള്ളാ, ഖൈറുൽ കലാം കലാമുള്ളാ എന്നുള്ളിടത്ത് ഈ പദങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് അത് സഹാബത്തിൽ നിന്നും താബിഈങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അതേ സമയത്ത് ഇതിന്റെ റിവായത്തുകളിൽ വന്നിട്ടുള്ള, മുസ്ലിമിന്റെ ഒക്കെ റിവായത്തിൽ വന്നിട്ടുള്ള വാക്ക് ഖൈറുൽ കലാമാണ്. ചിലതിൽ അഫ്ദക്കുൽ ഹദീസ് വന്നിട്ടുണ്ട്, ചില റിവായത്തിൽ അഫ്ദക്കുൽ ഹദീസൊക്കെ വന്നിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കുന്നതിന് കുഴപ്പമില്ല, അത് വന്നിട്ടുള്ളതാണ് അധിക റിവായത്തും. ഇത് ഞാൻ ഉദ്ധരിക്കുന്നത് ഈ പറഞ്ഞ മുസ്ലിമിന്റെ റിവായത്തിലൊക്കെ വന്നത് ഖൈറുൽ കലാമി കലാമുള്ള, ഖൈറുൽ കലാം ഇന്ന ഖൈറുൽ കലാമി കലാമുള്ള. ഇന്ന വെച്ച് പറയണമെങ്കിൽ ഖൈറുൽ കലാം പറയണം, ഇന്ന കൂട്ടാതെ പറയണമെങ്കിൽ ഖൈറുൽ കലാം എന്ന് ഉത്തരായിട്ട് പറയണം. ചില ആളുകളെ രണ്ടും തമ്മിൽ അങ്ങോട്ടും കൊട്ടുവാക്കും, ഇന്ന വെച്ച് തുടങ്ങും പിന്നെ ഇടക്ക് വെച്ച് മാറ്റും. അത് ചെയ്യരുത്. ഒരു തുടങ്ങിയ അവളമ്പഴം തന്നെ അവസാനിപ്പിക്കണം അതിന്റെ വസ്തുകൾ. പിന്നെ ഹൈറൽ കലാമി കലാമുള്ളി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ഹദി മുഹമ്മദ് ഹദിയായി, ഏറ്റവും നല്ല രീതി, ഏറ്റവും നല്ല മാതൃക, ഏറ്റവും നല്ല മാർഗം അത് റസൂലുള്ളാഹിന്റെ മാർഗമാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാ ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിലുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖർ വദക്കറല്ലാഹ കസീറ, അള്ളാഹു വിശ്വസിക്കുന്നവർക്ക്, അള്ളാഹനെ പ്രതീക്ഷിക്കുന്നവർക്ക്, അള്ളാഹനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക്, അവന്റെ വജ്ഹ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിനെ അഭിമുഖീകരിക്കണമെന്ന് പിന്നെ ആഗ്രഹിക്കുന്നവർക്ക്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്ക് അള്ളാഹന്റെ റസൂലിന്റെ മാതൃക തന്നെ ധാരാളം മതി. അപ്പൊ ഖൈറുൽ കലാം കലാമുള്ളയാൾ, ഖൈറുൽ ഹദി അത് നബിന്റെ ഹദിയാണ്. ഇത് പറഞ്ഞു. അപ്പൊ നോക്ക് നിങ്ങള്, ഇത് രണ്ടുമാണ് സത്യത്തിൽ ഖുത്ബത്തുൽ ഹാജയുടെ മുന്നോടിയായിട്ട് ഇത് പറയാനല്ലോ, ഖുത്ബ പറയുന്നതിന് മുന്നോടിയായിട്ട് ഇത് പറയാൻ. എന്നിട്ട് പിന്നെ ഖുത്ബയിൽ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കലാമുകളിൽ ഖൈറുൽ കലാം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും യൂറോപ്യന്മാരെ വാക്കോ ഏതെങ്കിലും മനുഷ്യന്മാരുടെ ഡയറി കുറിപ്പുകളോ ഏതെങ്കിലും പത്രവാർത്തകളോ ആകുന്നത് ഇതിനോട് തന്നെ കാണിക്കുന്ന അടവുകേടാണ്. ചില ഖുത്ബകൾ ഇന്ന് ഇന്ന് പിന്നെ ചില പള്ളികളുടെ ഒക്കെ അവസ്ഥ, മസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത് ശരിക്കും നിൽക്കണം. ആമിറത്താണ്, ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പള്ളികളാണ്. പക്ഷെ ഖറാബും മിനൽ ഹുദാ, ഈ ഹുദ അവിടെ അതിൽ നിന്ന് പൊളിഞ്ഞതാണ്. എന്താ, ഒരു ഖുത്ബ തുടങ്ങി അവസാനിച്ചു കഴിഞ്ഞാലും ഒരായത്ത് കേട്ടെങ്കിൽ കേട്ട്, അല്ലെങ്കിൽ ഒരായത്തിന്റെ കഷ്ണം, ആയത്തൊന്നുമില്ലെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഹദീസ് ഒന്നുമില്ലെങ്കിലും വേറൊരു പ്രശ്നമുണ്ട്, രണ്ടാമത് ആയത്ത് ഓതുന്ന ഹദീസ് വായിക്കുന്ന ആളുകൾക്ക് തന്നെയുള്ള വേറൊരു വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഖുത്ബ നടത്തുന്ന ഒരു ഒന്നും രണ്ട് ഖുത്ബകളല്ല, നമ്മളൊക്കെ പല പള്ളികളിൽ ഖുത്ബ കേട്ടിരിക്കുന്ന സമയത്ത് കേട്ട് ശീലിച്ചു പോകുന്നതാണ് പ്രായം ചെന്ന ആളുകൾ പോലും. അല്ലെങ്കിൽ പിന്നെ അതികൊണ്ടത് എന്താ, ചെറുപ്പക്കാരായ കുട്ടികളായിരിക്കും. അത് അറബി കോളേജിൽ അത് കയറിയാൽ ആദ്യത്തെ പരിശീലനം ഖുത്ബ പറയാനുള്ള പരിശീലനമാണ്, രണ്ടാമത്തെ കൊല്ലാനുള്ള ഖുത്ബ പറഞ്ഞുകൊള്ളണം. അത് നിർബന്ധമായിട്ട് പറയുന്നത് എന്താ, നമ്മളിപ്പോ കണ്ടാറ്റ പള്ളി എത്രയേ ഉള്ളത്, പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ തരാ, പള്ളി എങ്ങനെ കയറുക, പള്ളിയൊക്കെ ആളുകൾ പറയാ, പിന്നെ കുത്തുമ്പോ പറയണ്ടേ, ആരെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. അപ്പൊ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ വേണ്ടി കയറും. അവസാനം എന്തുണ്ടാകുക, ഒരു മലയാള വാക്കറ്റ ഉപയോഗിക്കുന്നത് തെറ്റിയാൽ ക്ഷമിക്കണം, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ പറഞ്ഞു തിരിച്ചു, കാരണം ആളുകൾക്ക് തിരിയും. അള്ളാഹന്റെ കലാം ഓതുന്നിടത്ത് അബദ്ധം അത് ശ്രദ്ധിക്കുന്ന പ്രശ്നമേ ഇല്ല. റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുന്നിടത്തുള്ള അബദ്ധം ശ്രദ്ധിക്കുന്ന പ്രശ്നമേ ഇല്ല. അതെന്ത് തോന്നിയാസം വിളിച്ചു പറയാം, അതെങ്ങത്തായി എന്തൊക്കെ അർത്ഥം മാറി, ഒരു പ്രശ്നേ ഇല്ല. ആരെങ്കിലും തിരിച്ചു കൊടുത്താൽ അവൻ വലിയ തെറ്റ് ചെയ്തോനും, ഇതാണ് അവസ്ഥ. അത് അബ്ദുല്ല സിദ്ദത്തുൽ റസൂലിൽ പറഞ്ഞതുപോലെ ഇതൊക്കെ ഇങ്ങനെ തലകുത്തലായിട്ടുണ്ട് സമൂഹത്തിൽ. ഖൈറുൽ കലാം അള്ളാന്റെ കലാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ ചില ഖുതുബകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഒരു സൂറത്ത് അങ്ങനെ തന്നെ ഓതി അവസാനിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ കാഫ് പലതവണ റസൂലുള്ള പലതവണ ഖുതുബകളിൽ സൂറത്തുൽ കാഫ് അങ്ങനെ തന്നെ പാരായണം ചെയ്ത് കേൾപ്പിച്ചിറങ്ങി. അതാ ഖുതുബ മുഴുവനും അള്ളാന്റെ കലാം, അല്ലെങ്കിൽ അധികം അള്ളാന്റെ കലാം റസൂലുള്ളാഹിന്റെ വിശദീകരണം. രണ്ടു വഹ്യ സഹീൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നമില്ല. സഹാബത്തിന്റെ ഖുതുബകൾ എടുത്തു നോക്ക് നിങ്ങൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഒക്കെ ഖുതുബ ദാദുൽ മആദിൽ ഇബ്നു ഖയ്യിം റഹ്മഹുള്ളാഹ് ഉദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ നേരെ ഹദീസ് ആയത്തു ഹദീസ് ഇങ്ങനെ ക്രോഡീകരിച്ച് വെച്ചതുപോലെ വേറെ ഒന്നും അതിലുണ്ടാവും. ഇന്നോ ഇന്ന് ആയത്തുകളും ഹദീസുകളോട് മാറിയിട്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് എന്തോ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരിക്കാൻ ഇല്ല. അള്ളാന്റെ കലാമ കൊണ്ട് മാറ്റാൻ കഴിയാത്ത ഹൃദയം, റസൂലുള്ളാഹിന്റെ സുന്നത്ത് കൊണ്ട് മാറ്റാൻ കഴിയാത്ത ഒരു ഹൃദയം നമ്മുടെ കലാമ കൊണ്ട് മാറുമെന്ന് വിചാരിക്കുന്നത് ഖൈറ് വിട്ടിട്ട് പിന്നെ നമ്മൾ പോണെ എടുക്കാൻ, ഈ ഖൈറ് വിട്ടിട്ട് പിന്നെ നമ്മൾ പോണെ എടുക്കാണ്. പിന്നെ ബനൂ ഇസ്രായീലിനോട് അള്ളാഹു ചോദിച്ചതുപോലെ നിങ്ങൾ ഏറ്റവും നല്ലത് വിട്ടിട്ട് ആ പിന്നെ അല്ലാത്തത് അദിന അതാണോ നിങ്ങൾ, ഖൈറ് വിട്ടിട്ട് പിന്നെ നിങ്ങൾ അതിനേക്കാൾ താഴെ കൊണ്ടാണോ നിങ്ങൾ അത് മാറ്റം വരുത്തുന്നത്, അതിനേക്കാൾ താണത് കൊണ്ടാണോ നിങ്ങളത് പകരം വെക്കുന്നത്. ഈ അവസ്ഥയാണെന്ന് മുസ്ലിംങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹു ഈ ഉമ്മത്തിന് ഹിദായത്ത് നൽകട്ടെ. എന്നിട്ട് റസൂലുള്ള പറയുന്നത് വശറൽ ഉമൂരി മുഹദസാത്തുഹാ, ഖൈർ എന്താണെന്ന് പറഞ്ഞു. ഖൈറുൽ കലാം അല്ലാന്റെ കലാമാണ്, ഖൈറുൽ ഹദി റസൂലുള്ളാന്റെ ഹദിയാണ്. ഇനി ഇതിന്റെ വിപരീതം എന്താണ്, വശറൽ ഉമൂരി മുഹദസാത്തുഹാ. ഷർറൽ ഉമൂർ, ഉമൂറുകളിൽ, കാര്യങ്ങളിൽ ഏറ്റവും ഷർറ്. ഇവിടെ കാര്യങ്ങൾ എന്നുള്ളത് അമ്രിന്റെ ജമാണ് ഉമൂർ, കാര്യം കാര്യങ്ങൾ. കാര്യങ്ങളിൽ ഏറ്റവും ഷർറ് അഥവാ ദീനി കാര്യങ്ങളിൽ ഏറ്റവും ഷർറ്, അതവിടെ ഉദ്ദേശം. മുഹ്ദസാത്തുഹ, അതിൽ പുതുതായി കടന്നുകൂടുന്നതാണ് മുഹ്ദസത്ത്. വശർവൽ ഉമൂരി മുഹ്ദസാത്തുഹ, ദീനി കാര്യങ്ങളിൽ ഏറ്റവും ഷർറ്, കാര്യങ്ങളിൽ ഏറ്റവും ഷർറ് മുഹ്ദസാത്താൻ, അതിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യമാണ് ഏറ്റവും ഷർറ്. നമുക്കറിയാം ഏറ്റവും ഷർറ് എന്താണ്? ദീനിലെ ഏറ്റവും ഷർറ് ഷിർക്കാണ്. പക്ഷെ ഷിർക്കൊരു വ്യക്തിയെ ബാധിക്കുന്ന വിഷയമാണ്, ചെയ്യുന്ന വ്യക്തിയെ ബാധിക്കുന്ന വിഷയമാണ്. മൊത്തം മുസ്ലിങ്ങൾക്ക് ബാധിക്കുന്ന, ദീനിനെ ബാധിക്കുന്ന വിഷയം എന്നുള്ള അർത്ഥത്തിൽ, ഉമ്മത്തിനെ ബാധിക്കുന്ന അർത്ഥത്തിലാണ് റസൂൽ ഇവിടെ പറഞ്ഞത്. മാത്രമല്ല മുഹ്ദസത്ത് ഷിർക്കിലേക്കും കുഫറിലേക്കുമുള്ള ബരീദ്, അതിലേക്കുള്ള മാർഗവുമാണ്. ഏത് ഷിർക്കും എവിടുന്ന തുടങ്ങിയത്? ഷിർക്ക് തുടങ്ങിയത് നേരത്തെ നേരെ ഷിർക്കുന്നല്ല, എവിടുന്ന തുടങ്ങല്? മുഹ്ദസത്തുനിന്ന് തുടങ്ങ. നൂഹ് നബിയുടെ സമൂഹം ആദ്യത്തെ തലമുറ, അവരിൽ യാതൊരു ഷിർക്കുമില്ല. പിന്നെന്തുണ്ടായത്? പിന്നെ അവർ നേരത്തെ നേരെ ഷിർക്കിലേക്കും സുപ്രഭാതത്തിൽ പോകുകയല്ലേ ചെയ്തത്? ആദ്യം അവർ ചെയ്തതെന്താ? നൂഹ് നബി പഠിപ്പിക്കാത്ത ഒന്ന് ദീനിൽ പുതിയതുണ്ടായി. സ്വാലിഹ്യങ്ങൾ അവരെ നമുക്ക് ഓർക്കണം. മരിച്ചുപോയ ആളുകൾ, അത് വന്ന് യഹൂസ് പോലുള്ള ആളുകളുണ്ട്, അവരൊക്കെ സ്വാലിഹ്യങ്ങളായ ആളുകളായിരുന്നു. അവരെയൊക്കെ ഓർക്കുകയാണെങ്കിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ അവരെക്കുറിച്ചുള്ള ചരിത്രം സ്മരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആവേശം കിട്ടുമല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവർ പോയി ഇരുന്നിടത്തൊക്കെ നമുക്ക് പോയൊക്കെ ഒന്ന് ഇരുന്ന് അങ്ങനെ നമുക്കൊരു പിന്നെ ആവേശം ഉണ്ടാക്കാം. വെറുതെ ഇരിക്കുക ചെയ്തിട്ടുള്ളൂ. ഒരു തലമുറ പോയി അടുത്ത തലമുറ വന്നപ്പോ നമുക്ക് അവരുടെ ചിത്രങ്ങൾ വരച്ചു വെക്കാൻ, അവരുടെ മുഖം കാണുമ്പോൾ കുറച്ചുകൂടി ആവേശം കിട്ടും, ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി. ആ സമയത്ത് അവർ അതിനെ ആരാധിച്ചിട്ടില്ല, അല്ല ഫുൾ തന്നെ കാണാം. ആ സമയത്ത് വലം യഹൂദി അതിനവർ ആരാധിച്ചിട്ടില്ല. അടിവായത്തിൽ എന്തല്ലതെന്ന്? ഫലമ്മാ ഹലഖു, ആ തലമുറ നശിച്ചുപോയി. ഉയർത്തപ്പെടുകയും ചെയ്തു. ജാഹിലിയങ്ങളുടെ മറ്റൊരു തലമുറ വന്നു, അപ്പയാണ് അവർ ആരാധിച്ചത്. തുടങ്ങിയത് ബിദ്അത്ത് എന്നാണ്. എവിടെ ചെന്ന് അവസാനിച്ചത്? ഷിർക്കിലാണ് അവസാനിച്ചത്. ബിദ്അത്ത് അത് തുടങ്ങുന്നത് ചെറുതായിട്ടായിരിക്കും. അതുകൊണ്ട് ബർബഹാരി റഹ്മഹുള്ള പറഞ്ഞത്, വഹദർ സിഗാറൽ മുഹ്ദസാത്തി മിനൽ ഉമൂർ, കാര്യങ്ങളിൽ പുതിയതായി വരുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും നീ ഭയപ്പെടണം. ഫഇന്ന സിഗാറൽ ബിദ്അ യഊദു കിബാറാ, ചെറിയ ബിദ്അത്തുകൾ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, അത് വലുതായിക്കൊണ്ടേയിരിക്കും, പിന്നെ അത് വളരെ വലുതാകും. മുസ്ലിമീങ്ങളെ കൊല്ലുന്നിടത്തെത്തിയ ഖവാരിജികളുടെ ബിദ്അത്ത് തുടങ്ങിയത് അവിടുന്ന് സഹാബത്തിനെതിരെ വാളുകൊണ്ടാണ് അവസാനിച്ചത് അല്ലേ? സഹാബത്തിനെ കാഫിറാക്കുന്നിടത്ത് അവസാനിച്ചത്. എവിടെ നിന്ന് തുടങ്ങിയത്? റസൂലുള്ള ഓഹരി വെക്കുന്നിടത്ത് നീതി കാണിച്ചില്ല, ഈ ഒരു വാക്കുള്ളൂ. ഒരച്ച ചെറിയ വാക്കും തന്നെ തുടങ്ങിയത്, റസൂലുള്ള ഓഹരി വെച്ചിടത്ത് നീതി കാണിച്ചില്ല. ദുൽഖുബൈസർ അവിടെ വിളിച്ചു, യാ മുഹമ്മദ് ഇഅദിൽ ഫഇന്ന കലം തഅദിൽ, ഇഅദിൽ യാ മുഹമ്മദ് ഫഇന്ന കലം തഅദിൽ, നീതി കാണിക്കും മുഹമ്മദേ, നീ നീതി കാണിച്ചിട്ടില്ല എന്നാണ്. ഫഇല്ലം അഅദിൽ ഫമൻ യഅദിൽ ഫഇന്നി അമീനുല്ലാഹ്, അള്ളാന്റെ അമീന, അള്ള വിശ്വസിച്ചേൽപ്പിച്ചാണ് ഞാൻ. ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ തന്നെ ആര് നീതി കാണിക്കും എന്ന് റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞു കൊടുത്തു. ആ വാക്കിൽ തൃപ്തിപ്പെട്ട റസൂലുള്ളാഹിന്റെ വാക്കിൽ അവിടെ അവസാനിപ്പിച്ചവരവസാനിച്ചു. അതേസമയത്ത് അത് മനസ്സിൽ വെച്ചേർന്നിട്ട് പിന്നെ വന്നത് ഇയാളുടെ മുന്നിൽ നിന്ന് വന്ന ആൾക്കാരാരാ? ഇയാളുടെ പിന്തലമുറക്കാർ. അത് നോക്കി നിങ്ങൾ എവിടെ എത്തിയത്? അതുപോലെ തന്നെ നിങ്ങൾ നോക്ക് ഖവാരിജികളുടെ തുടക്കം. മറ്റൊരു തുടക്കം പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എവിടെയാണ്? ബിദ്അത്തുമല, എവിടെ? കൂഫയിലെ പള്ളിയിൽ. ഖവാരിജികളുടെ തുടക്കം എവിടെയാണ്? എന്താ അവർ ചെയ്തിരുന്നത്? അവർ വാളെടുത്തിട്ട് മൂർച്ച കൂട്ടല്ല, ബോംബുണ്ടാക്കുന്നല്ല അവർ ചെയ്യണത്. അവർ പള്ളിയിൽ സുബഹിന്റെ മുമ്പേ വന്നിരിക്കും. എന്നിട്ട് എന്താ ചെയ്യണത്? എന്നിട്ട് എന്തെങ്കിലും വൈദ്യുതി കത്തിച്ചു കൂടാലോചനയല്ല അവർ ചെയ്യുന്നത്. കുറച്ച് കല്ലുകളുണ്ട് അവരുടെ കയ്യിൽ, അത് വെച്ചിട്ട് ഇങ്ങനെ എണ്ണം പിടിച്ചിട്ട് വിക്രാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതാണ് അവർ ചെയ്യുന്നത്. എന്താ പുതിയ വലിയ പ്രശ്നം? ഇവിടെയാണ് തുടങ്ങിയത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിന്റെ ആഴം തിരിച്ചറിഞ്ഞു. അവരോട് ചെന്നിട്ട് പറഞ്ഞു, ചോദിച്ച ചോദ്യം അതാണ്, നിങ്ങളിതെന്തായി ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഹസൻ, ഞങ്ങൾ കുറച്ച് കല്ലുകൊണ്ട് ഞങ്ങൾ അമലുകൾ എണ്ണി നോക്കുകയാണ്. ഇന്ന് ഞങ്ങളെ തിന്മകൾ എണ്ണിക്കോ, ഞങ്ങളെ നന്മകൾ നഷ്ടപ്പെട്ടു പോകൂല എന്നുള്ളത് ഞാൻ ജാമ്യം നിൽക്കാണ്. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ജീവിച്ചിരിക്കുന്നു, റസൂൾ ഉപയോഗിച്ച വസ്ത്രം നിരുങ്ങിപ്പോയിട്ടില്ല, പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. എന്നിട്ട് ആ സമയത്ത് തന്നെ നിങ്ങൾ പുതിയതൊന്ന് കൊണ്ടുവരികയാണ്. ഒന്നുകിൽ നിങ്ങൾ അവരെക്കാളും നല്ലവരാണ്, സഹാബത്തിനേക്കാളും നല്ലവരാകാൻ നോക്കിയ അത് ഏതായാലല്ലോ അതല്ല. ഔ മുഫ്തഫിഹു ബാബ മനാല, അല്ലെങ്കിൽ നിങ്ങൾ ദലാലത്തിന്റെ വാതിൽ തുറക്കുക. സഹാബത്തിനേക്കാൾ നല്ല ഒരു പുണ്യകർമ്മം ചെയ്തു എന്ന് പറയുന്ന ഒരു കൂട്ടിൽ വരിക എന്നുള്ളത് അതല്ല ഞങ്ങൾ അവരംഗീകരിക്കും. പിന്നെന്താ പിന്നെ വാക്ക്? പിന്നെ ബാക്കിയുള്ളതെന്നാ നിങ്ങൾ വരാളത്തിന്റെ വാതിൽ തുറക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിൽ നിന്നൊരു കൂട്ടം ആളുകൾ വരുമെന്ന്, അവര് ഇന്ന ഇന്ന ഈ ദീനിൽ നിന്ന് പുറത്തു പോകും. യംറുഖൂന മിന ദീൻ കമാ യംറുഖു സഹ്മു മിന റമിയ, ദീനിൽ നിന്ന് അവർ തുറച്ചു പുറത്തു പോകും. ഒരു വേട്ടമൃഗത്തെ തുറച്ചുകൊണ്ട് അമ്പ് പോകുന്നത് പോലെ ദീനിൽ നിന്ന് തുറച്ചുകൊണ്ട് പുറത്തുക്കാണ് പോകും. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അവരാ കൂട്ടത്തിലല്ല, ഒരു പക്ഷെ നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് ദീർഘദർശനം ചെയ്തു ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. റാവി ഹദീസിന്റെ ഈ പിന്നെ അസർ റിവായത്ത് ചെയ്യുന്ന റാവി പറയുന്നു, ഞങ്ങൾ കണ്ടു യൗമുൻ നഹർവാനിൽ സഹാബത്തിനെതിരിൽ കുന്തവുമായിട്ട് വന്നവരിൽ ഈ ഹിലക്കിലുണ്ടായിരുന്ന അധികം ആളുകളും ഉണ്ടായിരുന്നു. ഈ ഹിലക്കിലുണ്ടായിരുന്ന അധികം ആളുകൾ അക്സറു അവരിൽ അധികം ആളുകളെയും ഞങ്ങൾ കണ്ടുവന്ന് നോക്ക്. നിങ്ങൾ എവിടെ തുടങ്ങിയത്? പള്ളിയിലിരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എവിടെ അവസാനിച്ചത്? സഹാബത്തിനെ കാഫിറാക്കി അവർക്കെതിരിൽ വാളും കുന്തവും എടുക്കുന്നിടത്ത്. അപ്പൊ വിദേശത്ത് തുടങ്ങുന്നത് വളരെ ചെറുതായിരിക്കും, അത് കുഫ്റിലേക്കും ശിർക്കിലേക്കും എത്തിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. റസൂലുള്ളയുടെ മാതൃക, റസൂലുള്ളയുടെ ജീവിതം, റസൂലുള്ളയുടെ അമ്ർ, അദ്ദേഹത്തിന്റെ അവസ്ഥ, അതിന് എതിരെ ചെയ്യുന്ന ആളുകൾ ഭയപ്പെട്ടുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, ഫിത്ന അവർക്ക് ബാധിക്കുന്നതിനെ, ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ബാധിക്കുന്നതിന്. ഇമാം മുഹമ്മദ് ബിൻ ഹംബലി ഫിത്നക്ക് വ്യാഖ്യാനിച്ചത് എന്താ? അൽ ഫിത്ന വശിർക്ക്, ശിർക്ക് ബാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ചോദിച്ചു, എങ്ങനെ ശിർക്ക് കച്ച? റസൂലുള്ളാന്റെ ഒരു കൽപ്പന തട്ടിപ്പോയാൽ പോയി പോയി അവർക്ക് കച്ച, അത് മുഴുവൻ കച്ചനടത്തും ശിർക്കിൽ കെത്തും എന്ന് പറഞ്ഞു. وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار وكل محدثه بدعه الا بدعتുകൾ എല്ലാ മുഹദസത്തുകളും ബിദഅത്താണ്. പുതിയതാണോ ദീനിൽ പുതിയതാണോ അത് ബിദഅത്താണ്, ബിദഅത്തല്ലാത്തൊന്നായില്ല. അതുപോലെ തന്നെ വകുല്ല ബിദഅത്തിൻ ദലാലാ, എല്ലാ ബിദഅത്തുകളും ദലാലത്താണ്, അതിൽ ഹിദായത്തില്ല. വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തുകളും നരകത്തിലേക്കുമാണ്, എല്ലാ ദലാലത്തുകളും നരകത്തിലേക്കുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുക. അപ്പൊ ഇതിലുള്ളത് എന്താണ്? കുല്ലു മുഹദസ, കുല്ല മുഹദസത്തിൽ ബിദഅ, എല്ലാ മുഹദസത്തുകളും ബിദഅത്ത്. പുതിയതായി വരുന്നത് പേടിക്കണം, അത് ഇബാദത്തല്ലേ, എന്താ നമ്മൾ വർദ്ധിപ്പിച്ചത്, അത് നിസ്കാരല്ലേ, നോമ്പല്ലേ എന്നുള്ള കാര്യമല്ല, അത് പേടിക്കണം. കാരണം ഈ ഉമ്മത്തിന് ഷെറു അതാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. കാരണം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്ന കാര്യം എന്താണ്? അത് ഹവയാണ്. വസതഫ്തരിഖു ഉമ്മത്തി അലാ തലാസിൻ വസബഈന ഫിർഖ ഫിൽ അഹ്വാ, ഹവകളാണ്. ഹവകളെന്ന് പറഞ്ഞാൽ ബിദഅത്തുകൾ. ദീനിൽ ഹവ കടന്നുകൂടുന്നതാണ്, ബിദഅത്ത് കടന്നുകൂടുന്നതാണ് ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹു അൻഹു എന്നുള്ള റിവായത്തിൽ അത് കാണാം, പറഞ്ഞത് കാണാം. ഇബ്നു അബി ആസിം അദ്ദേഹത്തിന്റെ സുന്നയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നത് ഈ ബിദഅത്തുകളാണ്. അതുകൊണ്ട് ഉമ്മത്തിന് ബാധിക്കുന്ന ഷെറു ഈ ബിദഅത്തുകളിലൂടെയാണ്. അതുകൊണ്ട് ബിദഅത്തിനെ ഭയപ്പെടണം. നോക്ക്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുത്ബത്തുൽ ഹാജ പറയുന്ന സമയത്ത്, ആവർത്തിച്ച് എല്ലാ വെള്ളിയാഴ്ചയും പറയുന്ന സമയത്ത് അറിയപ്പെടുന്ന ഒരൊറ്റ ബിദഅത്ത് പോലും എവിടെയില്ല അന്ന് ആ സമൂഹത്തിലില്ല, ഒറ്റൊന്നുപോലില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിക്കരുത്. എല്ലാ ഖുത്ബകളിലും നിക്കാഹിന്റെ സന്ദർഭത്തിലും അല്ലാത്ത നേരത്തും ഒക്കെ റസൂലുള്ളത് ആവർത്തിക്കുകയാണ്. എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഖത്തീബ്, ഒരു മഹല്ലിലെ ഖത്തീബ് ഒരാഴ്ച ഒരു വിഷയം പറഞ്ഞു. അയാൾ പറഞ്ഞു പലിശ വളരെ അപകടമാണ്, പലിശനെ സംബന്ധിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ആഴ്ച വീണ്ടും പലിശനെ സംബന്ധിച്ച്. അപ്പൊ നമുക്കൊരു കുറച്ചൊരു ഇതിന് മാത്രം പറയാനുണ്ടോ എന്ന് തോന്നുന്നു. മൂന്നാമത്തെ ആഴ്ച വീണ്ടും പലിശനെ സംബന്ധിച്ച്. അപ്പൊ നമ്മൾ മനസ്സിലാക്കും ഈ മഹല്ലില് പലിശടപാടുമായിട്ട് എന്തോ നടക്കുന്നുണ്ട്. ആരോ സംഗതി ഏതോ പിന്നെ ഇറങ്ങേറ് പിടിച്ച പലിശ പരസ്യമായി ചെയ്യുന്നുണ്ടെന്താ പ്രശ്നം? ഒരു നാലഞ്ചാഴ്ച ആവർത്തിച്ച് നമ്മളെന്താ മനസ്സിലാക്കുക, പള്ളി കമ്മിറ്റി തന്നെയാണ് സംഭവം എന്ന് തോന്നുന്നത്. ഇതല്ലേ മനസ്സിലാക്കുക, ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കും സംഗതി ഇവിടെ അത്രയും ഗൗരവത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കുന്ന സമയത്തോ ഒരൊറ്റ വിദേശത്ത് പോലും വന്നില്ല. എന്നിട്ട് എന്തിനാണ് ആവർത്തിച്ചത്? റസൂലുള്ള മരിക്കേണ്ട താമസം ഉണ്ടാകാൻ പോകുന്ന ഫിത്നകൾ പിന്നെ തന്നെ. ഖിയാമത്തുനാൾ വരെ മുസ്ലിമീങ്ങൾ ഭയപ്പെടേണ്ട കാര്യം ഇതാണ്. അതുകൊണ്ടാണ് ഗൌരവമുള്ള കാര്യമായതിനാലാണ് മുൻകൂട്ടി തന്നെ താക്കീത് നടത്തുന്നതും എല്ലാ സമയത്തും ആവർത്തിച്ച് താക്കീത് നടത്തുന്നതും. ഏറ്റവും അപകടം പിടിച്ച കാര്യം ഇതാണ് എന്നുള്ളത് കൊണ്ട് وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بدعتുകളൊക്കെ നരകത്തിലേക്ക്. അതുകൊണ്ടാണ് ബിദഅത്തിലേക്ക് വിളിക്കുന്ന ആളുകളെ നരകത്തിലേക്ക് വിളിക്കുന്നവർ എന്ന് പറയാറുള്ളത്. നരകത്തിലേക്ക് വിളിക്കുന്ന കക്ഷികൾ വരും എന്ന് റസൂലുള്ള പറഞ്ഞല്ലോ. നരകത്തിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് പ്രക്കാർഡ് പിടിച്ചിട്ട് ഒരു ടീം വരും എന്നല്ല ഇതിന്റെ അർത്ഥം. അങ്ങനെ ആരുണ്ടാവില്ല. നരകത്തിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബിദഅത്തിലേക്ക് വിളിക്കുക എന്നാണ്. ഏത് ബിദഅത്തിലേക്ക് ഒരാൾ വിളിച്ചു അയാൾ വിളിക്കുന്നത് എങ്ങട്ടാ? രണ്ട് തരം ദഅവത്തേ ഉള്ളൂ. ഒന്ന് അദ്ദഅവ ഇലല്ലാ, മറ്റൊന്ന് അദ്ദഅവ ഇല ശൈത്താൻ അവ അദ്ദഅവ ഇലന്നാർ. ഒന്ന് ദഅവ ഇലല്ലാ, അത് ദഅവ ഇലൽ ജന്നൻ, സ്വർഗത്തിലേക്ക് വിളിക്കുന്ന വിളിയാണെന്ത്, അല്ലാഹുവിലേക്കുള്ള വിളി, അതാണ് ദഅവ ഇലല്ലാ. മറ്റൊന്ന് ദഅവ ഇല ഹിസ്ബി ശൈത്താൻ ഇല ശൈത്താൻ ഇലന്നാർ, നരകത്തിലേക്ക് വിളിക്കുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുപ്രസിദ്ധമായ ഹദീസിൽ, ഖത്തിന്റെ ഹദീസിൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കൊടുത്തു. അങ്ങനെ വരച്ചു, എന്നിട്ട് പറഞ്ഞു, ഇത് സിറാത്തുല്ലാഹ് അല്ലേ, ഇത് സുബുലുകളാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? വഅലാ കുല്ലി റഅ്സി വാഹിദിൻ മിൻഹാ ശൈത്താനു യദഉ ഇലൈഹി. ഈ ഇതിന്റെ ഓരോ സുബുലിന്റെയും അറ്റത്ത് തലപ്പത്ത് ഓരോ ശൈത്താന്മാരാണുള്ളത്. അവര് ജനങ്ങളെ വിളിക്കുന്നത് നരകത്തിലേക്കാണ്. അത് അല്ലാഹുവിലേക്കല്ലാത്ത ഒരു വിളി ഇല്ല, അത് ശൈത്താനിലേക്കാണ്, അത് നരകത്തിലേക്കാണ്. വിദേശത്തിലേക്കുള്ള വിളി അത് നരകത്തിലേക്കാണ് വിളിക്കുന്നത്. വിദേശത്തിലേക്കുള്ള വിളി സ്വർഗത്തിലേക്ക് വിളിക്കുന്ന വിളിയില്ല. അതുകൊണ്ട് തന്നെ ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം എന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു ഹദീസിലെ ദുആത്ത് ഏതാണ്? നരകത്തിലേക്ക് വിളിക്കുന്നവർ എന്ന് പറഞ്ഞാൽ വിദേശത്തിലേക്കൊരാൾ വിളിച്ചാൽ നരകത്തിലേക്കാണ് വിളിക്കുന്നത്, നരകത്തിലേക്കാണ് വിളിക്കുന്നത്. വിദഅത്തിലേക്ക്, വിദഅത്ത് നരകത്തിലേക്കാണ് എത്തിക്കുക. വകുല്ലു ദലാലത്തിന്, എല്ലാ ദലാലത്തുകളും നരകത്തിൽ ചെന്ന് മാത്രമേ അവസാനിക്കുകയുള്ളൂ. സ്വർഗം ദലാലത്തുകളെ പേര്, സ്വർഗം അത് ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും സുന്ദരമായ, ഏറ്റവും നല്ലത് മാത്രം ഉള്ള ദലാലത്തും കൊണ്ട് ഒരാൾക്ക് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വിദഅത്തുകളെ ഭയപ്പെടണം. ഈ കാര്യം ആവർത്തിച്ച് താക്കീത് നൽകിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങൾ തുടങ്ങാറുള്ളത്. അപ്പോ നമ്മളിത് ഒന്നുകൂടി ഞാനത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്നൽഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന വമിൻ സയ്യിആത്തി അഅ്മാലിന മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലല വമൻ യുദ്ലിൽ ഫലാ ഹാദിയല വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകല വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وهذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك